ഭഗവത് ദർശനം ഉണ്ടാവുന്നു. അതാണ് ഹൃദി പുനർഭവാഭ്യാം ആനന്ദ സ്ഫുരതനുഭവാഭ്യാം. ഹൃദയത്തിൽ വീണ്ടും 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 ആനന്ദാനുഭൂതി ഉണ്ടാവുന്നു. നമ്മൾ മനസ്സിന്റെയും ബുദ്ധിയുടെയും ഇന്ദ്രിയങ്ങളുടെയും ഒക്കെ ലോകത്തിൽ ഇരിക്കുന്നിടത്തോളം കാലം ഈ ആനന്ദാനുഭവം ഉണ്ടാവില്ല. മനസ്സും ബുദ്ധിയും ഇന്ദ്രിയങ്ങളും ഒക്കെ എപ്പോ നിശ്ചലമായിട്ട് നിൽക്കുന്നു, അപ്പൊ ഉള്ളില് ഉറങ്ങിക്കിടക്കുന്ന ഒരു കേന്ദ്രം പ്രവർത്തിക്കാൻ ആരംഭിക്കുന്നു. അതാണ് ഹൃദയം എന്ന് പറഞ്ഞത്. ആ ഹൃദയം പ്രവർത്തിക്കാൻ ആരംഭിക്കുന്നതോടുകൂടി ആനന്ദ അനുഭവം ഉണ്ടാവുന്നു എന്നാണ്. ഹൃദി പുനർ പുനർഭവാഭ്യാം, അവിടെയാണ് ഈ ആനന്ദ ലഹരി ഉണ്ടാവുന്നത്. അതൊന്നും തർക്കം കൊണ്ട് കിട്ടില്ല. തർക്കം കൊണ്ട് വൃഥാ കനിതക്ഷോഭം വഹതി തരതാം തർക്കവദസാം പദാംഭോജം ശംഭോർഭജ പരമസൗഖ്യം വ്രജസുധി. തർക്കം കൊണ്ട് അറിയാനോ അറിയിപ്പിക്കാനോ പറ്റില്ല ഭഗവാനെ. ശ്രീരാമകൃഷ്ണദേവന്റെ ഒരു ശിഷ്യനാണ് സ്വാമി ബ്രഹ്മാനന്ദ രാജാമഹാരാജ് എന്നൊക്കെ പറയും, വലിയ പരമഹംസൻ. അദ്ദേഹം ശ്രീരാമകൃഷ്ണദേവന് തുല്യനാണ് എന്ന് പറയും. അദ്ദേഹത്തിന്റെ ശ്രീരാമകൃഷ്ണദേവൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, വലിയൊരു പരമഹംസൻ. അദ്ദേഹം കേരളത്തിലേക്ക് വന്നിട്ടുണ്ട്. 1920 മുമ്പിലാണ്, ഏതോ ഒരു വർഷത്തില്. അപ്പൊ അദ്ദേഹം ഹരിപ്പാട്ടില് ആണ് ആദ്യത്തെ രാമകൃഷ്ണ ആശ്രമം വന്നത്. ഹരിപ്പാട്ടില് അദ്ദേഹം ഇരിക്കുന്ന കാലത്ത് കേരളത്തിൽ അന്ന് നാരായണ ഗുരു ഒക്കെ വരുന്നതിന് മുമ്പ് അന്ന് വളരെയധികം ഇവിടെ വേദാന്ത പ്രചാരവും കാര്യങ്ങളും ഒക്കെ ചെയ്തിരുന്ന ഒരു മഹാത്മാവാണ് നിർമ്മലാനന്ദ സ്വാമി, തുളസി മഹാരാജ്. അദ്ദേഹം ശ്രീരാമകൃഷ്ണദേവന്റെ തന്നെ ഡയറക്ട് ഡിസൈപ്പിൾ ആണ്. നിർമ്മലാനന്ദ സ്വാമി ഹരിപ്പാട്ടിൽ ആശ്രമം സ്ഥാപിച്ച കാലത്ത് ബ്രഹ്മാനന്ദ സ്വാമി അവിടെ ഉണ്ട്. അപ്പൊ ഒരു ചെറുപ്പക്കാരൻ, ഒരു കോളേജ് പഠിക്കുന്ന ഒരു യുവാവ് വന്ന് നിർമ്മലാനന്ദ സ്വാമിയോട് തർക്കിക്കുകയാണ്. അദ്ദേഹം നാസ്തികനാണ്, ഭഗവാൻ ഇല്ല, ഈശ്വരൻ ഇല്ല, ഇത് വെറും തോന്നലാണ്, ഇതൊക്കെ ഹമ്പക്കാണ് എന്നൊക്കെ പറഞ്ഞ് നിർമ്മലാനന്ദ സ്വാമിയോട് തർക്കിക്കാം. നിർമ്മലാനന്ദ സ്വാമി വലിയ ശാസ്ത്ര പണ്ഡിതനാണ്. അദ്ദേഹത്തിനോട് തർക്കിച്ച് ആർക്കും ജയിക്കാൻ പറ്റില്ല. അദ്ദേഹം വിവേകാനന്ദ സ്വാമിയുടെ തന്നെ രൂപമാണെന്ന് പറയും. അങ്ങനെ തർക്കിക്കും അദ്ദേഹം. അപ്പൊ നിർമ്മലാനന്ദ സ്വാമി ഇദ്ദേഹത്തിന് തർക്കിച്ച് തറ പറ്റിച്ചു ഈ പയ്യന്. പക്ഷെ ഈ പയ്യൻ സമ്മതിക്കണില്ല. നിർമ്മലാനന്ദ സ്വാമി ഇത്ര തർക്കിച്ചിട്ടും ഇത്ര ലോജിക്ക് പറഞ്ഞിട്ടും ആ പയ്യന് ബോധ്യമാവണില്ല, ഭഗവാൻ ഉണ്ട്, ഭഗവാൻ സത്യമാണ്, ഇത് അനുഭവിക്കാൻ കഴിയുമെന്നൊക്കെ പറഞ്ഞു കൊടുത്തിട്ടും അയാൾക്ക് ബോധ്യമാവണില്ല. അപ്പൊ ബ്രഹ്മാനന്ദ സ്വാമി അന്ന് ഹരിപ്പാട് ആശ്രമത്തിന്റെ സ്വാമി വലിയ സ്വീകരണമൊക്കെ കൊടുത്ത് വലിയ ചക്രവർത്തിയെ കൂട്ടിക്കൊണ്ടുവരുന്ന മാതിരിയാണ് അക്കാലത്ത് കേരളത്തിൽ കൂട്ടിക്കൊണ്ടുവരുന്നത്. ബ്രഹ്മാനന്ദ സ്വാമി അവിടെ ഉണ്ട്. ബ്രഹ്മാനന്ദ സ്വാമി പ്രസംഗിക്കൊന്നുമില്ല. ഹരിപ്പാട് വന്നപ്പോൾ തന്നെ ചിലരൊക്കെ കൂടെ ഒരു പ്രസംഗമൊക്കെ ഏർപ്പാട് ചെയ്ത് സ്വാമി എന്തെങ്കിലും രണ്ട് വാക്ക് പറയണമെന്ന് പറഞ്ഞു അത്രേ. അപ്പൊ നിർമ്മലാനന്ദ സ്വാമി ആ പറഞ്ഞ ആളെ ചീത്ത പറഞ്ഞതാണ്. നിങ്ങൾ എന്താ വിചാരിച്ചിരിക്കുന്നത്? പ്രസംഗവും ഇതൊന്നും സ്വാമിയെ കൊണ്ട് ചെയ്യിപ്പിക്കരുത്. നമ്മള് അദ്ദേഹം നമ്മളുടെ പുരാതന വേദകാലത്തിലിരിക്കുന്ന ഋഷികൾക്ക് തുല്യനാണ്. നിങ്ങൾക്ക് വല്ലതും ചോദിക്കാനുണ്ടെങ്കിൽ അദ്ദേഹത്തിനോട് പേഴ്സണലായിട്ട് പോയിട്ട് ചോദിക്കൂ. അദ്ദേഹത്തിന് ഒരു വസ്തു കൊടുക്കുന്ന മാതിരി ഈശ്വരാനുഭൂതി കൊടുക്കാൻ കഴിയുന്ന മനുഷ്യനാണ് അദ്ദേഹം. അദ്ദേഹം പ്രസംഗിക്കുന്നില്ല, അദ്ദേഹം പ്രസംഗിക്കേണ്ട ആവശ്യമേ ഇല്ല. ബ്രഹ്മാനന്ദ സ്വാമി ഈ തർക്കം നടക്കുന്ന ദിവസം അന്നുണ്ട് ഹരിപ്പാട് ആശ്രമത്തെ. അപ്പൊ ഈ പയ്യൻ ഇങ്ങനെ നിർമ്മലാനന്ദ സ്വാമിയോട് തർക്കിച്ചുകൊണ്ടിരിക്കുമ്പോ ബ്രഹ്മാനന്ദ സ്വാമി ഇങ്ങനെ നടക്കുക വരാന്തയില്. സ്വാമി അങ്ങോട്ട് കയറി വന്നു. എന്താ തുളസി എന്ന് ചോദിച്ചുകൊണ്ട് കയറി വന്നത്. അപ്പോ തുളസി മഹാരാജ് പറഞ്ഞു, മഹാരാജ് ഈ പയ്യൻ എത്ര പറഞ്ഞാലും മനസ്സിലാവണില്ല അവന്, ഇവൻ തർക്കിച്ച് തർക്കിച്ചുകൊണ്ട് നിൽക്കുകയാണ് എന്നാണ്. അപ്പൊ എന്താ തർക്കിക്കണ കാര്യമൊക്കെ പറഞ്ഞു ഇങ്ങനെയൊക്കെയാണ്. ഈ പയ്യനെ അവിടെ പറഞ്ഞു, നീ പോയി മഹാരാജിനോട് പോയി പറയൂന്ന്, ബ്രഹ്മാനന്ദ സ്വാമിയോട് പോയി സ്വാമിയോട് പോയി പറയൂന്ന്. നിർമ്മലാനന്ദ സ്വാമി ബ്രഹ്മാനന്ദ സ്വാമിയുടെ അടുത്തേക്ക് അയച്ചു. ഈ പയ്യൻ അടുത്തു പോയി തർക്കിക്കാൻ തുടങ്ങിയതേ ഇല്ല. സ്വാമികളുടെ അടുത്തു പോയി നിന്ന ഉടനെ സ്വാമി പറഞ്ഞു, അത്രേ കുട്ടി വളരെ സ്നേഹത്തോടുകൂടെ, മൈ ഡിയർ ചൈൽഡ് എന്നാണ്. അദ്ദേഹത്തിന് മലയാളം ഒന്നും അറിയില്ല. ഡിയർ ചൈൽഡ്, ഗോഡ് എക്സിസ്റ്റ്, ഇത്രയും പറഞ്ഞതെന്നാണ്. ഭഗവാൻ ഉണ്ട്, ഭഗവാൻ ഉണ്ട് എന്ന് പറഞ്ഞ് പുറത്തൊരു തട്ടിൽ തട്ടിയത്രേ. ആ പയ്യൻ സാഷ്ടാംഗം ബ്രഹ്മാനന്ദ സ്വാമിയുടെ പാദത്തിൽ വീണ് നമസ്കരിച്ച് വിതുമ്പി വിതുമ്പി കരയാൻ തുടങ്ങി. ലോജിക്കും ഇല്ല, റീസണിംഗും ഇല്ല, ഒന്നുമില്ല. ഒന്നും പറഞ്ഞ് ബോധ്യപ്പെടുത്താനും ശ്രമിച്ചില്ല, ഒന്നുമില്ല. ഒരേ ഒരു വാക്ക്, ഭഗവാൻ ഉണ്ട്, അനുഭവിക്കാൻ കഴിയും എന്ന് പറഞ്ഞേ ഉള്ളൂ. അത് ഹൃദയത്തിൽ സ്പർശിച്ച് പാദത്തിൽ വീണ് നമസ്കരിച്ച് കരയാൻ തുടങ്ങി. ഇവിടെ എന്താ തർക്കിച്ചിട്ടൊന്നും വൃഥാ കണ്ഠക്ഷോഭം. അനുഭവമുള്ള മഹാത്മാക്കൾ ഒരു വാക്ക് പറഞ്ഞാൽ മതി അത് പ്രയോജനപ്പെടുത്തും. വൃഥാ കണ്ഠക്ഷോഭം വഹതി തരസാം തർക്കവദസാം പദാംഭോജം ശംഭോർഭജ പരമസൗഖ്യം വ്രജസുധി. അതുകൊണ്ട് ബുദ്ധി തെളിഞ്ഞിട്ടുള്ള ആള് ഭഗവാന്റെ പാദാംബോജത്തിനെ ഭജിച്ച് പരമസൗഖ്യത്തിനിടയാണ് വേണ്ടത്. സുധീഹി, നല്ല ബുദ്ധിയുള്ള ആള് എന്നുള്ള സാത്വിക ബുദ്ധിയുടെ തെളിവ് എന്താന്ന് വെച്ചാല് വ്യർത്ഥ കർമ്മങ്ങളിലും വ്യർത്ഥ കാര്യങ്ങളിലും ജീവിതത്തിന് വേസ്റ്റ് ചെയ്യാതെ, തർക്കിച്ച് സമയം കളയാതെ, ചിന്തിച്ച് സമയം കളയാതെ, അനാവശ്യമായ ശാസ്ത്രങ്ങളൊന്നും പഠിക്കാൻ പോകണ്ട. ശാസ്ത്ര വാസന എന്നുള്ളതും വലിയൊരു വാസനയാണ്, അതും ഒരു ലിമിറ്റിൽ നിർത്തണം. ഭഗവത്പരമായ മോക്ഷശാസ്ത്രങ്ങൾ പഠിക്കാം, അത് കുഴപ്പമില്ല. തർക്കവും ലോജിക്കും ഒക്കെ പഠിച്ച് സമയം കളയരുത്. வேண்ட சமயம் பகவத் பஜனம் செய்யும். பதாம்போஜம் சம்போர் பஜ, பகவான் பதாம்போஜத்தினே பாதபத்மங்களை பஜிச்ச பரமசௌக்கியம் ரஜன, பரமமாய சௌக்கியத்தினே பரமமாய ஆனந்தத்தினே பிராபிக்கும். அது ஏற்றவும் லலிதமாய மார்க்கம் பகவான் பாதபத்ம பஜனமான. என்ன இதுல ஈ ஸ்லோகத்துல உபதேசிக்கானா, நம்மள நாளே அஞ்சு ஸ்லோகம் ஆறு ஸ்லோகங்கள் ஆயிருந்தேன், ஏழாமத்த ஸ்லோகம் முதல்ல நாளை நோக்கம். பஜகோவிந்தம் கிளாஸ் ராவில உள்ள 7 மணி முதல் 8 மணி வரை உள்ள பஜகோவிந்தம் கிளாஸ் பூமுன்னத்த உள்ள ஸ்ருதிவாணி கெட்டிட ஸ்தோத்ரபணிதௌ கரௌ ச அப்யக்ஷாயாம் ஸ்ருதிரபி கதா கர்ணன விதௌ தவ த்யானே புத்தி நயன யுகளம் மூர்த்தி விபவே பரக்ரந்தான் கைர்வா பரமசிவ ஜானே பரமதஹ. ஃபாலாவனம் ரத் கிரீட்டம் ஃபாலநேத்ராட்சிஷாதக்த பஞ்சேஷு கீட்டம் ஷூலாஹதராதிகூட்டம் சுத்த வக்ரேந்து சூடம் பஜே மார்க்கபந்தும் சம்போ மகாதேவ தேவா சிவ சம்போ மகாதேவ தேவேஷ சம்போ சம்போ மகாதேவ தேவா அங்கே விராஜத் புஜங்கம் அப்ரகங்காதரங்காபிராமோத்தமாங்கம் ஓங்காரவாடீகுரங்கம் சித்தசம்சேவிதாங்க்ரிம் பஜே மார்க்கபந்தும் சம்போ மகாதேவ தேவா சிவ சம்போ மகாதேவ தேவேஷ சம்போ சம்போ மகாதேவ தேவா நித்யம் சிதானந்த ரூபம் நின்னுதாசேஷ லோகேஷ வைரி பிரதாபம் கார்த்தஸ்வராகேந்திர சாபம் கிருத்திவாசம் பஜே திவ்ய சன்மார்க்கபந்தும் சம்போ மகாதேவ தேவா சிவ சம்போ மகாதேவ தேவேஷ சம்போ சம்போ மகாதேவ தேவா. சர்வேபி சுகினஃ சந்து சர்வே சந்து நிராமயாஃ சர்வே பத்ராணி பஶ்யந்து மா கஷ்சித் துக்கபாக் பவேத். சர்வாணி பூதானி விஷந்து சௌக்யம் சர்வாணி பூதானி பஜந்து சாந்திம் சர்வாணி பூதான்யபி நாராயணாம் சம்பூர்ணம் ஆனந்தமுபாஶ்ரயந்தாம் துர்ஜன சஜ்ஜனோ பூயாத் சஜ்ஜன சாந்திமாப்னுயாத் சாந்தோ முச்சேத பந்தேப்யோ முக்தஶ்சான்யான் விவோசயேத். அன்னபூர்ணே சதா பூர்ணே சங்கர பிராணவல்லபே ஞான வைராக்ய சித்யர்த்தம் பிக்ஷாம் தேஹி ச பார்வதி காயேன வாசா மனசேந்திரியேர்வா புத்யாத்மனா வா ப்ரக்ருதே ஸ்வபாவாத் கரோமி யத்யத் சகலம் பரஸ்மை நாராயணாயேதி சமர்ப்பயாமி. அந்தராயதிமிரோபசாந்தயே சாந்த பாவனமசிந்த்ய வைபவம் தன்னரம் வபுஷி குஞ்சரம் முகே மன்மஹே கிமபி துந்திலம் மஹஹ. குரு பிரம்மா குருர் விஷ்ணு குருர் தேவோ மகேஸ்வர குரு சாட்சாத் பரம் பிரம்மா தஸ்மை ஸ்ரீ குரவே நம. ஈஸ்வரோ குருராத்மேதி மூர்த்தி பேத விபாகினே வ்யோமவத் வ்யாப்த தேஹாய தட்சிணாமூர்த்தயே நம. யஸ்யாந்தர்நாதி மத்யம் நஹி கரசரணம் நாம கோத்ரம் ந சூத்ரம் நோ ஜாதிர்நைவ வர்ணான பவதி புருஷோ நான பும்சம் ந ஸ்திரீ நாகாரம் நைவ காரம் நஹி ஜனி மரணம் நாஸ்தி புண்ணியம் ந பாபம் தத்வம் நோ தத்வமேகம் சஹஜ சமரசம் சத்குரும் தம் நமாமி. சதாசிவ சமாரம்பாம் சங்கராச்சார்ய மத்யமாம் அஸ்மதாச்சார்ய பர்யந்தாம் வந்தே குரு பரம்பராம். விதிதாகில சாஸ்திர சுதாஜலதே மஹிதோபனிஷத் கதிதார்த்தநிதே ஹ்ருதயே கலயே விமலம் சரணம் பவசங்கர தேசிகமே சரணம் பவயேவ பவானிதி மே நிதராம் சமஜாயத சேதசி கௌதுகிதாம் மம வாரய மோஹ மஹாஜலதிம் பவசங்கர தேசிகமே சரணம். ஸ்ருதி ஸ்மிருதி புராணானாமாலயம் கருணாலயம் நமாமி பகவத் பாதம் சங்கரம் லோகசங்கரம் ஜனனீம் சாரதாம் தேவீம் ராமகிருஷ்ணம் ஜகத்குரும் பாதபத்மே தயோ ஸ்ருத்வா பிரணமாமி முஹுர்முஹு. ப்ரஹ்மச்சர்யவ்ரதே தண்டீ சர்வவேதாந்த பண்டித ஸ்ரீமத் விவேக யோகி மாம் ப்ரசோதயத்து சர்வதா. அந்தர்யஶ்ச பஹிர்விதூததிமிரம் ஜ்யோதிர்மயம் சாஸ்வதம் ஸ்தானம் ப்ராப்ய விராஜதே வினமதாம் அஜ்ஞானமுன்மூலயன் பஷ்யன் விஸ்வமபீதமுல்லசதியோ விஸ்வஸ்ய பாரே பரஹ தஸ்மை ஸ்ரீரமணாய லோக குருவே ശോകസ്യ ഹന്ത്രേ നമഃ അപാര സച്ചിത് സുഖവാരിനാശേ യസ്യോർമി മാത്രം ഭുവനം സമസ്തം ഗുഹാഹിതം തം രമണം ഗഭീരം ചിന്താവിഹീനം ഹൃദി ചിന്തയാമി ദേഹം മൃണ്മയവജ്ജടാത്മകമഹം ബുദ്ധിർന്ന തസ്യാസ്ത്യതോ നാഹം തത്തദഭാവ സുക്തിസമയേ സിദ്ധാത്മസദ്ഭാവതഃ കൂഹം ഭാവയുതഃ കുതോ വരധിയാ ദൃഷ്ട്വാത്മനിഷ്ഠാത്മനാം സോഹം സ്ഫൂർത്തിതയാരുണാചലശിവ പൂർണോ വിഭാതി സ്വയം കരുണാപൂർണസുധാർദ്ധേ കബളിദഘന വിശ്വരൂപകിരണാവല്യാ അരുണാചല പരമാത്മൻ അരുണോ ഭവ ചിത്തകഞ്ജസുവികാസായ ത്വയി അരുണാചല സർവം ഭൂത്വാ സ്ഥിത്വാ പ്രലീനമേതച്ഛിത്രം ഹൃദ്യഹമിത്യാത്മതയാ നൃത്യസി ഭോസ്തേ വദന്തി ഹൃദയം നാമ അഹമിതി കുത ആയാതീത്യന്വിഷ്യാന്തഃപ്രവിഷ്ടയാ അത്യമലധിയാ അവഗമ്യസ്വം രൂപം ശാമ്യത്യരുണാചലത്വയി നദീവാബ്ധൌ ത്യക്ത്വാ വിഷയം ബാഹ്യം രുദ്ധപ്രാണേന രുദ്ധമനസാന്തസ്ത്വാം ധ്യായന് പശ്യതി യോഗീ ദീധിതിം അരുണാചലത്വയി മഹീയം തേ ത്വയ്യർപ്പിത മനസാ ത്വാം പശ്യന് സർവം തവാകൃതിതയാ സതതം ഭജതേ അനന്യപ്രീത്യാ സജയത്യരുണാചലത്വയി സുഖേ മഗ്നഃ ശോണപ്രഭം സോമകലാപതംസം പാണിസ്ഫുരത് പഞ്ചശരിക്ഷുചാപം പ്രാണപ്രിയം നൌമി പിനാകപാണേഃ കോണത്രയസ്തം കുലദൈവതം നഃ ചൂടോത്തം സിതചന്ദ്രചാരുകലികാ ചഞ്ചത്ശിഖാഭാസ്വരോ ലീലാദഗ്ധ വിലോലകാമശലഭശ്രേയോ ദശാഗ്രേ സ്ഫുരൻ അന്തസ്ഫൂർജതപാരമോഹതിമിര പ്രാഗ്ഭാരമുച്ചാടയൻ ചേതസ്സദ്മനിയോഗിനാം വിജയത്തെ ജ്ഞാനപ്രദീപോഹരഃ മനോനിവൃത്തി പരമോപശാന്തിഃ സാ തീർത്ഥവര്യാ മണികർണികാ ച ജ്ഞാനപ്രവാഹ വിമലാദിഗംഗാ സാകാശികാഹം നിജബോധരൂപ യസ്യാമിദം കൽപ്പിതമിന്ദ്രജാലം ചരാചരം ഭാതി മനോവിലാസം സച്ചിത്സുഖൈകാ പരമാത്മരൂപ സാകാശികാഹം നിജബോധരൂപ കോശേഷു പഞ്ചസ്വധിരാജമാനാ ബുദ്ധിർഭവാനീ പ്രതിദേഹഗേഹേ സാക്ഷി ശിവ സർവഗതോന്തരാത്മാ സാകാശികാഹം നിജബോധരൂപ കാശ്യാം ഹി കാശത്തെ കാശീ കാശീ സർവപ്രകാശിക സാകാശീ വിദിതായേന തേന പ്രാപ്താ ഹി കാശിക കാശീക്ഷേത്രം ശരീരം ത്രിഭുവനജനനീ വ്യാപിനീ ജ്ഞാനഗംഗ ഭക്തിശ്രദ്ധാഗയേയം നിജഗുരുചരണധ്യാനയോഗ പ്രയാഗ വിശ്വേശോയം തുരീയ സകല ജനമനസാക്ഷിഭൂതോന്തരാത്മാ ദേഹേ സർവം മദീയേ യതി വസതി പുനഃ തീർത്ഥമന്യത്കിമസ്തി ഓം ശാരദാ ശാരദാംബുജവദനാ വദനാംബുജേ സർവദാ സർവദാസ്മാകം സന്നിധിഃ സന്നിധിം ക്രിയാത് ആഞ്ജനേയമതി പാടലാനനം കാഞ്ചനാദ്രികമനീയ വിഗ്രഹം പാരിജാതതരുമൂലവാസിനം ഭാവയാമി പവമാനനന്ദനം മനസ്തിഫലാഭ്യാം നിജതപഃഫലാഭ്യാം ഭക്തേഷു പ്രകടിതഫലാഭ്യാം ഭവതു മേ ശിവാഭ്യാം അസ്തോകത്രിഭുവന ശിവാഭ്യാം ഹൃദി പുനദ്ഭവാഭ്യാം ആനന്ദസ്ഫുരദനുഭവാഭ്യാം നതിരിയം. അനാവശ്യമായ ബഹിർമുഖമായി മനസ്സിനെ തിരിച്ചുവിടുന്ന അറിവുകളെ സമ്പാദിക്കുന്നതുകൊണ്ടും സമയം വ്യർത്ഥമാക്കി കളയാതെ കിട്ടുന്ന സമയം കൊണ്ട് ഭഗവത് വിചാരം ചെയ്യാൻ ഭഗവത് ധ്യാനം ചെയ്യാൻ വേണ്ട വഴി നോക്കൂന്നാണ്. സമയം അധികമില്ല, വളരെ കുറച്ചേ ഉള്ളൂ. കാലം ഓരോ നിമിഷവും ഇങ്ങനെ ഒഴുകി ഒഴുകി പോയിക്കൊണ്ടിരിക്കുന്നു. സമയം ഇങ്ങനെ ഓട്ടക്കുടത്തുനിന്ന് വെള്ളം പോകുന്ന മാതിരി എന്നാണ്, ഭിന്നഗടാദിവാംബ. ഓട്ടക്കുടത്തുനിന്ന് വെള്ളം പുറത്തേക്ക് ഒഴുകി പോകുന്ന മാതിരി ആയുസ് ഇങ്ങനെ കുറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. ഒരു സമയം പോലും വ്യക്തമാക്കി കളയാൻ ഒരു നിമിഷം പോലും ഇല്ല നമ്മളുടെ കയ്യിൽ. എന്നാണ് ആയുന്നശ്യതി പശ്യതാം പ്രതിദിനം യാതിക്ഷയം യൗവനം പ്രത്യായാന്തികതാ പുനന്ന ദിവസാ കാലോ ജഗദ്ഭക്ഷക ലക്ഷ്മീസ്തോയതരംഗഭംഗചപല വിദ്യുച്ചലം ജീവിതം തസ്മാൻ മാം കരുണാകര കരുണയാത്വം രക്ഷ രക്ഷാധുന. ഹേ ഭഗവാൻ, ഹേ കരുണാകര, ഹേ കരുണാമൂർത്തേ, ഹേ കൃപാനിധേ, എന്നെ രക്ഷിക്കൂ. അധുനാ രക്ഷ. പിന്നെ എപ്പോഴെങ്കിലും വയസ്സായ ശേഷമോ അല്ല മരിച്ചുപോയ ശേഷമോ എവിടെയെങ്കിലും കൈലാസത്തിലേക്കോ വൈകുണ്ഠത്തിലേക്കോ കൂട്ടിക്കൊണ്ടു പോവാന്ന് വെച്ചാൽ അതിലൊന്നുമല്ല താല്പര്യം. ഇവിടെ ഇപ്പൊ ഈ സംസാരത്തിൽ കിടന്ന് കഷ്ടപ്പെടേണ്ടി വരണമല്ലോ. ത്വം രക്ഷ രക്ഷ അധുന, ഇപ്പൊ തന്നെ എന്നെ രക്ഷിക്കണം എന്ന്. എന്താ ഭയം വരാൻ കാരണം എന്താണ്? ഭയം വരാൻ കാരണം എന്താ? എവിടുന്നാ ഈ ഭയം വന്നത്? ലോകത്തില് ജീവിക്കുമ്പോ ലോകവിഷയങ്ങളൊന്നും ഭയപ്പെടരുത്, ആരെയും ഭയപ്പെടരുത് ലോകത്തില്. ഭഗവാൻ ഗീതയിൽ പറയുമ്പോ പല ഗുണങ്ങള്, ദൈവീ സമ്പത്ത്, പല ഗുണങ്ങളെ കുറിച്ച് പറയുമ്പോ ആദ്യത്തെ ഗുണം അഭയം എന്നാണ്. ഒരാളെയും ഭയപ്പെടരുത്, ഒന്നിനെയും ഭയപ്പെടരുത് എന്നാണ്. അഭയം സത്വസംശുദ്ധി ജ്ഞാനയോഗ വ്യവസ്ഥിതി, അഭയം എന്നാണ് തുടങ്ങുന്നത് ആദ്യം തന്നെ. ഒന്നിനെയും ഭയപ്പെടരുത്. പക്ഷേ ഭയപ്പെടേണ്ട വിഷയം എന്താണെന്ന് വെച്ചത് ലൗകികതയെ ഭയപ്പെടണം എന്നാണ്. ഭഗവാനെ മറക്കാൻ വയ്ക്കുന്ന വസ്തുക്കളെ ഭയപ്പെടണം എന്നാണ്. സംസാരത്തിനെ കണ്ട് ഭയപ്പെടണം എന്നാണ്. നമ്മളെ ഭഗവാനിൽ നിന്ന് അകറ്റുന്ന വസ്തുക്കളെ കണ്ടാ ഭയപ്പെടണം. അപ്പോഴേ നമുക്ക് ഭഗവാനോട് പോയിട്ട് പറയാൻ പറ്റുള്ളൂ, ഭഗവാനെ എന്നെ രക്ഷിക്കൂ. ത്രാഹിമാം ത്രാഹിമാം പ്രഭോ, വേറെ ഒരിടത്തും ഗതിയില്ല. നമ്മളൊക്കെ പറയാം, അന്യഥാ ശരണം നാസ്തി ത്വമേവ ശരണം മമ, തസ്മാത് കാരുണ്യഭാവേന രക്ഷ രക്ഷ മഹാപ്രഭോ. ഈ അന്യഥാ ശരണം നാസ്തി എന്നുള്ള ബോധം വരണമല്ലോ ആദ്യം. വേറെ ഒരിടത്തും ഗതിയില്ല എന്ന് മനസ്സിന് എപ്പോ ദൃഢബോധം വരണോ അപ്പോഴേ അത് ഭഗവാൻ എടുത്ത് പോവുള്ളൂ. ആ ബോധം വരണമെങ്കിൽ ഈ സംസാരത്തിലുള്ള അനിത്യത്വം, അനിത്യത നമുക്ക് നന്നായിട്ട് തെളിയണം. ഇതൊക്കെ നിത്യമാണ്, നമ്മൾ അനുഭവിക്കുന്നത് ഈ ജീവിതം മാത്രമാണ് നിത്യം. നമ്മളുടെ ഈ പുറമേക്ക് നമ്മൾ എന്തൊക്കെയോ ജീവിച്ചുകൊണ്ടിരിക്കുന്നു, എന്തൊക്കെയോ കാണിച്ചു കൂട്ടുന്നു, ആഹാരം കഴിക്കുന്നു, അതിനുവേണ്ടി ജോലി ചെയ്യുന്നു, ഇങ്ങനെ പോകുന്നു. കുറച്ചു കാലം കഴിഞ്ഞാൽ മരിച്ചും പോകുന്നു. ഇതാണ് ജീവിതത്തിന്റെ സത്യത എന്ന് വെച്ചാല് പിന്നെ അപരമായ വസ്തുവിനെ കുറിച്ച് ആലോചിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഈ പ്രപഞ്ചത്തിന് അതീതമായിരിക്കുന്ന ഒരു വസ്തുവിനെ കുറിച്ച് ചിന്തിക്കേണ്ട ആവശ്യമില്ല. എപ്പോഴാണോ ഇവിടെയുള്ള വസ്തുക്കളില് മതി എന്ന് തോന്നുന്നത്, എപ്പോഴാണോ ഇതൊക്കെ നമുക്ക് ദുഃഖത്തിനെയാണ് തരുന്നത്, ദുഃഖം തരാത്തൊരു വസ്തു ഉണ്ടോ എന്നൊരു മനുഷ്യൻ ചിന്തിക്കാൻ തുടങ്ങുമ്പോ അപ്പോഴാണ് ഭഗവാനെ വേണം എന്നുള്ള ആഗ്രഹം വരുന്നത്. അതുവരെ വരില്ല. അതുവരെ ലോകത്തിലെ തൃപ്തിയായിട്ടിരിക്കും നമ്മൾ. എപ്പോഴാണോ ലോകത്തിൽ ദുഃഖം വരുന്നത് അപ്പൊ നമ്മൾ ഭഗവാനോട് തിരിയും, ഭഗവാനെ ഭഗവാനെ ഭഗവാനെ, അങ്ങല്ലാതെ വേറെ ആരും ഗതിയില്ല. സുഖമായിട്ടിരിക്കുമ്പോ ആരെങ്കിലും ഭഗവാനെ അന്വേഷിക്കാറുണ്ടോ? എല്ലാം ഉണ്ട്, നല്ല ജോലിയുണ്ട്, കുടുംബമൊക്കെ സൗഖ്യമായിട്ടിരിക്കണു, ഏറെ നേരത്തിന് ആഹാരമൊക്കെ കഴിച്ച് സുഖമായിട്ടിരിക്കണ ഒരാള് അത്യാവശ്യം ഒരു ഈവനിങ് വാക്കിന് വടക്കരാധന വന്ന് തൊഴുതിട്ട് പോകുന്നല്ലാതെ ഇവിടെ വന്നിട്ട് അയാൾക്ക് ഹൃദയം തുറന്ന് പ്രാർത്ഥിക്കാനൊന്നും പറ്റില്ല. എന്തോ ഈവനിങ് വാക്കിന് ഇങ്ങനെ നടക്കാനിറങ്ങിയപ്പോ വടക്കനാഥനെ കൂടെ ഒന്ന് തൊഴുതിട്ട് പോവാം എന്നാണ്. അങ്ങനെ തൊഴാൻ വരുന്നതും തീവ്രമായിട്ട് ഭഗവാനോട് വരണമെങ്കിൽ അകത്ത് എന്തെങ്കിലും ഒരു ദുഃഖം ഉണ്ടെങ്കിൽ അപ്പൊ ഭഗവാനെടുത്ത് വരും, ഭഗവാനെ അങ്ങല്ലാതെ വരെ ആരും ഗതിയില്ല എന്നാണ്. ഈ ദുഃഖം സാധാരണ സംസാരത്തില് കുടുംബത്തില് എന്തെങ്കിലും കഷ്ടം വരുമ്പോ അല്ലെങ്കിൽ നമ്മളുടെ സ്വതവേയുള്ള ജീവിതത്തിൽ എന്തെങ്കിലും തടസ്സം വരുമ്പോഴാണ് നമ്മൾ ദുഃഖിച്ചുകൊണ്ട് ഭഗവാനോടൊന്ന് പ്രാർത്ഥിക്കുന്നത്, ഭഗവാനെ അങ്ങല്ലാതെ വരെ ആരും ഗതിയില്ല എന്ന്. ഇതെല്ലാ മനുഷ്യരുടെ ജീവിതത്തിലും ഒരു ഘട്ടത്തിൽ അല്ലെങ്കിൽ ഒരു ഘട്ടത്തിൽ വരും. അത് ദുഃഖത്തിനെ ഇല്ലാതാക്കാൻ, ദുഃഖത്തിനെ അവോയ്ഡ് ചെയ്യാനായിട്ട് സാധാരണ മനുഷ്യർക്ക് ആർക്കും കഴിയില്ല. അത് വന്നേ ഇരിക്കുക, തീർച്ചയായിട്ടും വരും. ഒരു ഘട്ടത്തിൽ അല്ലെങ്കിൽ ഒരു ഘട്ടത്തിൽ ജീവിതത്തിൽ ദുഃഖം വരും. ദുഃഖം വരുമ്പോ ബുദ്ധിമാനായ മനുഷ്യൻ ആ ദുഃഖം വരുമ്പോഴെങ്കിലും ഭഗവാൻ എടുത്തു പോകും. വളരെ ബുദ്ധിമാനയാണ് ആചാര്യസ്വാമിയുടെ സുധീഹി എന്ന് പറഞ്ഞത്. തെളിഞ്ഞ ബുദ്ധിയോടുകൂടിയവൻ ദുഃഖം വരുന്നതിന് മുമ്പേ ഭഗവാൻ എടുത്തു പോകുന്നു എന്നാണ്. കുറച്ച് ബുദ്ധിയുള്ളവൻ ദുഃഖം വരുമ്പോഴെങ്കിലും അവൻ ഭഗവാൻ എടുത്തു പോകും. ഇനി കുറച്ചുകൂടെ അപ്പുറം പോയി കുന്തിദേവിയെ പോലെ ഇരിക്കുന്നവരൊക്കെ ഭഗവാനോട് പറയാണ്, ഹേ ഭഗവാനെ, ദുഃഖം വരുമ്പോഴേ ഞാൻ അങ്ങയോട് പ്രാർത്ഥിക്കുന്നുള്ളൂ. നമ്മളെ നമ്മളോട് ചോദിച്ചു നോക്കിയാൽ അറിയാം, നമുക്ക് എപ്പോഴാണ് ഭഗവാനെ ഓർത്ത് കണ്ണീര് വിടാൻ കഴിഞ്ഞിരിക്കുന്നതെന്ന് ആലോചിച്ച് നോക്കിയാല് നമുക്ക് അന്തരംഗത്തിൽ എന്തെങ്കിലും ദുഃഖമുള്ളപ്പോഴേ നമുക്ക് ഭഗവാനെ ഓർത്ത് കണ്ണീര് വിടാൻ പറ്റുള്ളൂ. സാധാരണ ആളുകൾക്ക് അപ്പോഴാണ് ഹൃദയം ഉരുകുന്നത്. സുഖമായിട്ടിരിക്കുന്ന സമയത്ത് എന്തൊക്കെ പറഞ്ഞാലും അവിടെ പോകുമ്പോ തീവ്രത വരുന്നില്ല, മനസ്സ് അവിടെ ഓടുന്നു ഇവിടെ ഓടുന്നു ഒക്കെ ഓടിപ്പോണു. ദുഃഖം വരുമ്പോ ഭഗവാനെ പോയി പിടിക്കുന്ന സമയത്ത് അത് നല്ല പിടി, ബലമായിട്ടുള്ള പിടിയായിത്തീരും. അതുകൊണ്ട് പലപ്പോഴും നമ്മൾ ലോകത്തിൽ നമുക്ക് നല്ലതെന്ന് ധരിക്കുന്നതൊന്നും നല്ലതല്ല, നമ്മൾ കെട്ടത് ചീത്ത എന്ന് ധരിക്കുന്ന ഒന്നും ചീത്തയല്ല എന്നാണ്. നമ്മൾ ചിലതിനെയൊക്കെ നല്ലത് എന്ന് ധരിക്കുന്നു, സമ്പത്ത് എന്ന് ധരിക്കുന്നു, ചിലതൊക്കെ ആപത്ത് എന്ന് ധരിക്കുന്നു. ലോകത്തിൽ സാമാന്യമായിട്ട് നമുക്ക് ഭോഗത്തിനെയും ശരീരത്തിനും സുഖമായിട്ട് വെച്ചുകൊണ്ടിരിക്കാനും കാര്യങ്ങളൊക്കെ ഒരുമാതിരി ഒരു മീഡിയം ഇതിൽ പോവാനും ഒക്കെ സഹായിക്കുന്ന വസ്തുക്കളൊക്കെ നമുക്ക് നല്ലത്. നമുക്ക് ദുഃഖം തരുന്ന വസ്തുക്കളൊക്കെ ചീത്ത എന്നാണ് നമ്മുടെ ഭാവം. പുരാണം പറയുന്നു, വിപദോനൈവ വിപദ സമ്പദോനൈവ സമ്പദ വിപദ് വിസ്മരണം വിഷ്ണോ സമ്പത് നാരായണ സ്മൃതി. വിപദോണൈവ വിപദ, നമ്മൾ ആപത്ത് എന്ന് വിചാരിക്കുന്നുവെന്ന് യഥാർത്ഥത്തിൽ ആപത്തേ അല്ല എന്നാണ്. ആ ആപത്ത് നമ്മളുടെ അടുത്ത് വരുന്നത് തന്നെ പലപ്പോഴും ഭഗവാൻ നമ്മളെ വിളിക്കുകയാണ് എന്നാണ്. ഭഗവാൻ ഭഗവത് ഭക്തി നമ്മളുടെ ഉള്ളിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഭഗവാൻ നമ്മൾക്ക് അയക്കുന്ന ഒരു മെസ്സേജാണത്. ഒരു ലേഖനമാണ് ആ ആപത്തിന്റെ രൂപത്തിലോ ദുഃഖത്തിന്റെ രൂപത്തിലോ ഒക്കെ വരുന്നത്. ഭട്ടതിരി നാരായണീയത്തിൽ അല്ലാതെ ഒരു സെപ്പറേറ്റ് ആയിട്ട് ഒരു ശ്ലോകം എഴുതിയിട്ടുണ്ട്. ആ ശ്ലോകത്തിൽ പറയുന്നുണ്ട്, വാതരോഗം വന്നത് കൊണ്ടാണ് ഗുരുവായൂരപ്പനെ ഭജിക്കാൻ കഴിഞ്ഞത്, വാതരോഗം വന്നത് കൊണ്ടാണ് ഭഗവാന്റെ അടുത്ത് മനസ്സ് പോയത്, ആ രോഗമാണ് എന്റെ സുഹൃത്ത് എന്നാണ് ഭട്ടതിരി പിന്നീട് പറയുന്നത്. ഈ രോഗം മാത്രം വന്നിട്ടില്ലെങ്കിൽ ഞാൻ വേദാന്ത ചിന്തയും ഭഗവത് ഭജനവും ഒക്കെ നാളൊക്കെ 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 എന്ന് നീട്ടി വെച്ചുകൊണ്ടേ പോവുമായിരുന്നു. ഹേ രോഗാഹ നന്നു യൂയമേവ സുഹൃദ, ഹേ രോഗാഹ നന്നു യൂയമേവ സുഹൃദ, നിങ്ങളാണ് എനിക്ക് സുഹൃത്തുക്കളായിട്ടുള്ളത്. നിങ്ങൾ മാത്രം വന്ന് എന്നെ സഹായിച്ചിട്ടില്ലെങ്കിൽ ഈ ശരീരത്തിന് വേദന വന്നു അത്രയേ ഉള്ളൂ. ആ ശരീരത്തിന് വേദന വന്നതുകൊണ്ട് എന്തായി? അന്തരംഗത്തിൽ ഗുരുവായൂരപ്പനെ ഭജിച്ച് അന്തരംഗത്തിൽ ഭഗവാനെ ഭജിച്ച് അകത്തിരിക്കുന്ന താപം അകത്തിരിക്കുന്ന മനോവേദന സംസാര വേദന ഇല്ലാതാക്കി തീർത്തു. അതാണ്, അത് പുറമേക്ക് നോക്കിയാൽ അത് ആപത്തായിട്ട് തോന്നും ആ വ്യാധി എന്നുള്ളത്. ആ വ്യാധി പുറമേക്ക് ആപത്തായിട്ടിരുന്ന വ്യാധി അകമേക്ക് സമ്പത്തായിട്ട് തീർന്നു എന്നാണ്. വിപദോ നൈവ വിപദ സമ്പദോ നൈവ സമ്പദ. ഏറ്റവും വലിയ വിപത്ത് ഏതാന്ന് വെച്ചാൽ ഭഗവാന് മറന്ന് ലോകമേ സത്യം എന്ന് വിചാരിച്ചുകൊണ്ടിരുന്നാൽ അതിനേക്കാളും വലിയ വിപത്ത് ആപത്തൊന്നുമില്ല. വിപത് വിസ്മരണം വിഷ്ണോഹോ, ഭഗവാനെ മറക്കുന്നതാണ് വിപത്ത്. എന്താ സമ്പത്ത്? ഒരു നിമിഷമെങ്കിലും ഭഗവാനെ സ്മരിക്കാൻ കഴിഞ്ഞാൽ അതാണ് സമ്പത്ത്. ഒരു സെക്കൻഡ് എങ്കിലും ഭഗവത് സ്മൃതി ഉള്ളിൽ ഉണ്ടായാൽ അതാണ് സമ്പത്ത്. അപ്പൊ നിരന്തരം മനസ്സ് ഭഗവാനിലേ നിൽക്കുകയാണെങ്കിലോ, മനസ്സ് നിരന്തരം ഭഗവാനിലേ നിൽക്കുകയാണെങ്കിൽ, ഭഗവാനെയെ സ്മരിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ, അതിനെക്കാളും വലിയ ഭാഗ്യം എന്താണ് വരാനുള്ളത്? എല്ലാ ഭക്തന്മാരും ഭഗവാനോട് ചോദിക്കുന്നത് ഭഗവാനെ ഈ ശരീരം അങ്ങേക്ക് സേവ ചെയ്യട്ടെ, ഈ മനസ്സ് അങ്ങയെക്കുറിച്ചേ സ്മരിച്ചുകൊണ്ടിരിക്കട്ടെ.